കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും, എന്നാൽ കപടനാട്യക്കാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും, നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാനൊരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവനെ വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായ സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നതെങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംഭോജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശദീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യൻ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതിന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്കു കേൾക്കുകയും ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തല ഉനിപ്പിക്കും. പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലയുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും അരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവനൊളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. സ്വപ്നങ്ങൾ പോഷന്മാർക്ക് ചിറകു നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശന യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അശുദ്ധിയിൽ നിന്ന് സത്യവും. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ധീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, തുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്ന പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീറൊഴുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങിയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കാത്ത പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശ്ചയിച്ചും നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധുരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളിൽ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച് ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയോട് കോശം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവേ അങ്ങയുടെ ജനത്തിന് അഹരോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനങ്ങളും അറിയട്ടെ. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. കുടില ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവ സമ്പന്നൻ അതിനെ പകരം വീട്ടും. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമ മാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതനെ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീന്തിനുണ്ടായി. ചില സ്നേഹിതന്മാർ കൂട്ടുകാരുടെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനെ പരിചയായി നിലനിൽക്കും. സ്നേഹിതനെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക, ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം, സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെ പറ്റിയോ, പീരുവിനോട് യുദ്ധത്തെ പറ്റിയോ, വ്യാപാരിയോട് വിലയെ പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ, ക്രൂരനോട് കരുണയെ പറ്റിയോ, അലസനോട് അധ്വാനത്തെ പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടുകയും അരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായി ഒരുവനോടെ എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് നാലു ശാഖകളുണ്ട്: നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്, സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം, ഒന്നിനും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും, അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേസ്തുതി കുന്നുകൂടും, കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്, ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും, അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ് അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവനെ ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയെ അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മിതാവ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തെറ്റി നേരായ മാർഗത്തിലേക്ക് തിരികുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലബലിയും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനത്തെ എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവരെ ഓർത്ത് കരയുക. കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്ത്യമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവനൊഴിവ് ജാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റവൻ ഇല്ലാതാവുകയാണ്. ഉടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിതരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് ഭാഗമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീറ്റുള്ള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താൻ താങ്ങളുടെ തൊഴിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിലെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിസ്തൃതരുടെ വാക്കുവില മതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. ബാരക്കിമോർ ഇഷ്ടമത്തായി സുവിശേഷം 16:13-21 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ രമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നെ അവൻ ചോദിച്ചതിനെ ശിമോൻ പത്രയോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബറിയോനാ ശിമയോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യം തന്റെ സൂചികളാൽ ആകാശു ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. തൗസൂസ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ കൃത്യമായിട്ട് സ്വാഗതമാർപ്പിക്കുന്നു. ഒരു ബുധനാഴ്ചയോടെ നമുക്ക് കൂടുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടും പ്രാർത്ഥനയോടും ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന നമ്മളെ നടത്തുന്ന ദൈവത്തെ ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടി ആരാധിക്കുവാനും സ്തുതിപ്പാനും ഒക്കെ നമ്മുടെ അധരങ്ങളെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കുകയും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ഭാഗമായി തീരുകയും ചെയ്യാം. ഇതിന് തുടക്കം കുറിച്ച് എല്ലാ പിതാക്കന്മാരെ സ്മരിക്കുന്നതോടൊപ്പം ഇതിന് സജീവമായി നേതൃത്വം നൽകുന്ന അഭിയന്യ ഭദ്രാശ്രമത്രാപോലത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ ബി സി വർഗീസച്ചൻ, സക്കറിയ റമ്പാച്ചൻ, തമ്പാനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സജീവ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട വിൽസനച്ചൻ അച്ഛൻ ഈ പ്രാർത്ഥനയുടെ തുടക്കക്കാരനുകൂടിയാണ്. അച്ഛന്റെ സാന്നിധ്യവും തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമോ അതിന് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവവും ഭാഗ്യം നമുക്ക് സമർപ്പിക്കാം. 127 സങ്കീർത്തനം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. നാമൊക്കെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ട വിളി അതിന്റെ അർത്ഥതലത്തിൽ ബോധ്യപ്പെടുന്നത് നമ്മെ രക്ഷയിലേക്ക് നയിച്ച ആ കുരിശ് നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തോടുകൂടി നമ്മുടെ ഹൃദയങ്ങളിലേറ്റിക്കൊണ്ട് അതിനെ താങ്ങി നടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ക്രിസ്തു വിഭാവന ചെയ്ത ആ നിത്യതയുടെ പൂർണ്ണത കണ്ടെത്തുവാൻ കോണം നമുക്കിടയാകുന്നത്. അതിനേക്കാൾ ഉപരി നമ്മെ വഹിച്ച, നമ്മെ താങ്ങിയ, ഇപ്പൊ നാം താങ്ങുന്ന ഈ രക്ഷയുടെ ആയുധം ജീവിതത്തിന്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് ഈ ഗീതം ആലപിക്കുമ്പോൾ അതൊരു അതര വ്യായാമം എന്നതിനേക്കാളുപരിയായി ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായി നമ്മൾ പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. വിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം.
കുരിശെടുത്തൻ യേശുവിനെ ആലോകിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ ആലോകിക്കും ഞാൻ അന്ത്യം വരെ. കാരങ്ങൾ പിന്നീടിടുമ്പോ കാരങ്ങളാ താങ്ങിടുന്നു. കാരങ്ങൾ നീരിടുമ്പോ താരങ്ങളാ താങ്ങിടുന്നു. മരണത്തിൻ താൾ വരെ അതിരുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സാഗീത. മരണത്തിൻ താൾ വരെ അതിരുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സാഗീത. കുരിശെടുത്തൻ യേശുവിനെ ആരോഗ്യമിക്കും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിയിടുന്നു. അവനെന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിയിടുന്നു. ആവശ്യഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായിരിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായിരിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ ആലോകിക്കും ഞാനന്ത്യം വരെ. മാറിടും അനുജരല്ല മറന്നിടും സ്നേഹിതരും. മാറിടും അനുജരല്ല മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനന്മാരുവേൽ മഹിമയിൽ വാഴുന്നു എന്നുമെനിക്കാൻ. മാറ്റമില്ലാത്തവനന്മാരുവൽ മഹിമയിൽ വാഴുന്നു എന്നുമെനിക്കാൻ. കെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. വീരണം വാരിലൻപ തിരുപാദ സേവയതാരിലുപാദ സേവയതാരും ഞാൻ തൊടുപ്പിലൻ പ്രിയന്നരിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. ചേരും ഞാനോടുവീരൻ പുത്തിയന്നരികിൽ ആരുമയോടവനെ മാറോടണയ്ക്കും. കുരിശെടുത്തൻ യേശുവിനെ ആരുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ ആരോഗ്യമിക്കും ഞാനന്ത്യം വരെ.
തിരുവേനിയുണ്ടോ? തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? തിരുമേനി ആ വിൽസൺ അച്ഛൻ ഉണ്ടെങ്കിൽ കൗമപ്പറ നടത്താം അച്ഛാ. അച്ഛന്മാർ ആരെങ്കിലും
പറയ്ക്കുമോ? പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ എനിക്ക് സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി.
ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഈരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കർണയെ നമസ്കാര രാജാവേ നിനക്കുള്ള സ്തുതി പാറയ്ക്കുമോ.
സർക്കസ്നായ ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കണ്ണടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
രാജ്യവും ശക്തിയും മാത്രം നിനക്കുള്ള ആമീൻ. കൃതറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ നമ്മുടെ കർത്താശംശയം വാഴ്ത്തപ്പെട്ടവനാകുന്നു.
പാറയ്ക്കുമാർ
മുഴുവൻ അറിഞ്ഞിരിക്കുന്നതായ ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് ഏറിയറിയുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മെസ്സിയ തമ്പുരാനെ, നിന്റെ ശ്രീപാട പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. എന്റെ ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ ആശ്രയിക്കുന്നതുകൊണ്ടും നിന്റെ വലത്ത് കൈ ഞങ്ങളുടെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ നടക്കേണ്ടതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശുമിശിഹായ എന്റെ വായ നിന്റെ സ്തുതികൾ കൊണ്ടും എന്റെ നാമത്തിന്റെ സ്തോത്രം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരിക്കുന്നതിൽ എനിക്കിഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. മറയ്ക്കുമാർ ഹോശബകുല സുബാൻ ലവൽ മീൻ.
ആമീൻ. അഭിയോന്യ തിരുമേനി ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം കൃപ ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തന്ന ദാനങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ. മറ്റ് പല സ്ഥലങ്ങളിലും സമയം ചെലവഴിക്കുന്നതിനേക്കാളിലും ലോകത്തിൽ ജീവിക്കുമ്പോൾ മൂല്യമുള്ള സമയം ദൈവസന്നിധിയിലായിരിക്കുന്ന സമയങ്ങളാകുന്നു. ആ ഒരു ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ കൂടുതൽ ആത്മാർത്ഥമായി ആ കൃപയിൽ നമ്മെ തന്നെ ബന്ധിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരു വചനം ദൈവമുമ്പാകെ ഇപ്പോഴ് മനസ്സിൽ വരുന്നത് യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്തൊലിയിൽ ഒരു കേഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ നമ്മൾ ഓരോ കൂട്ടായ്മയിലും ദൈവവചന ശ്രദ്ധിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധിയിൽ ഒരുക്കാൻ ശ്രമിക്കാറുണ്ട്. കേൾക്കുന്ന വചനങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന, പ്രത്യേകിച്ച് ആധുനിക ലോകത്തിൽ മനുഷ്യനെ നടത്തുന്നതും നടത്തേണ്ടതും ദൈവവചനങ്ങളാണ്. നമുക്കറിയാമല്ലോ ഈ ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവവചനങ്ങൾ പുറപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് ഒരു 10 വർഷം മുമ്പ് നോക്കുന്നതിനേക്കാളും ഇന്ന് നോക്കുന്നതിനേക്കാളും ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഗ്രൂപ്പിലും ദൈവവചനങ്ങൾ ഇവിടെ നിറഞ്ഞിരിക്കുക, എല്ലാവരും വചനങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവവചനവും ദൈവകൃപയൊക്കെ ഈ ഷെയറിങ്ങിലല്ലാതെ അകത്തെ ഹൃദയത്തിന്റെ അകത്ത് അഗാധമായിട്ട് അത് നിറയുന്നില്ലെന്നുള്ളത് ഒരു പക്ഷേ നമ്മളൊരു അപജയമായി കാണേണ്ടതാണ്. നമുക്കൊക്കെ പങ്കുവെക്കുക എന്നതിനാളൊക്കെ ഒരു ഹൃദയത്തിൽ തട്ടി പങ്കുവെക്കുമ്പോഴാണ് ആ പങ്കുവെക്കലിനൊരു സത്യമുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്ന അവസരത്തിലൊക്കെ വേദപുസ്തകത്തിൽ ദൈവം എഴുതി ചേർത്ത സംഗതികളാണെന്നുള്ള ചിന്തയിലൊക്കെ അടർത്തിയെടുത്ത് ഈ വാക്യങ്ങളൊക്കെ ഒരാൾ മറ്റൊരാളിലേക്ക് പരിവേശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പക്ഷേ ഈ സത്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ എത്രമാത്രം നിലനിൽക്കുന്നു എന്നുള്ളതും അതുപോലെ ഈ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ എന്റെ ജീവിതത്തെ കുറെ കൂടെ ആപ്യമായി കരിപ്പിടിപ്പിക്കണം എന്നുള്ളൊരു ബോധ്യമൊക്കെ എത്ര മാത്രം നമ്മളിൽ വളരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് രൂപപ്പെട്ടു വരാതെ നമ്മളിങ്ങനെ അവിടെ ഇവിടെയും ഷെയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ നിർമ്മലമാക്കുന്നത് ഏതൊക്കെ വിധത്തിലാണെന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. ഒരുപക്ഷെ പ്രലോഭനങ്ങളിൽ ദൈവവചനം നമ്മളെ നിർമ്മലരാക്കുന്നു, ലോകത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നിർമ്മല വചനങ്ങളാകുന്നു, നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ശുദ്ധീകരിക്കത്തക്കോണം നമ്മുടെ ആലോചനകളെ പരിശുദ്ധീകരിക്കുന്നത് ഒരുപക്ഷെ ഈ നിർമ്മല വചനങ്ങളാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് കൂടുതൽ നിർമ്മലതയോടെ ജീവിക്കാനുള്ള ഒരു സാധ്യതകളായി നമ്മുടെ ഈ വേദപുസ്തക പഠനങ്ങളും ഈ ധ്യാനങ്ങളും ഒക്കെ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം നമുക്ക് ഓരോ സമയത്തും ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയായിട്ടും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ പരിശുദ്ധ പരമതിരുമേനിയുടെ പെരുന്നാളും ആ വിശുദ്ധന്റെ താപസ്രഷ്ടന്റെ മധ്യസ്ഥലാഘം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി. ഇനി നമുക്കറിയാം നമ്മളൊക്കെ ഒരു താഴ്ചയിലേക്ക് ഒരുങ്ങുന്ന സമയങ്ങളാണ് അല്ലേ. അപ്പം ആ ഓരോ ദിവസങ്ങളും നമുക്ക് നൽകുന്നത് ആരാധന സഭയുടെ ആരാധനാ രീതിയാണെങ്കിലും അല്ലാതാണെങ്കിൽ തന്നെയും നമ്മളെ കൂടുതൽ ആത്മീയമായ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന ഒത്തിരി സാധ്യതകൾ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. പക്ഷെ അതൊക്കെ സഭയായിട്ടും അല്ലാതെ ലഭിക്കുന്ന ഈ ആത്മീയ ബോധ്യങ്ങളൊക്കെ എത്രമാത്രം ആഴമായ തിരിച്ചറിവ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളത് സ്വയം വിലയിരുത്താൻ നമുക്ക് ഈ ദിനങ്ങളൊക്കെ ഉപകരിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമുക്ക് വിൽസനച്ഛനാണ്. ഒരുപക്ഷെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ല അച്ഛനെ, കാരണം അച്ഛന് ഈ പ്രാർത്ഥനയുടെ തുടക്കക്കാരനാണ്. അപ്പൊ ഇന്ന് ജോസഫ് മനസ്സുകൊണ്ട് ഇവിടെ ചുമതലയുള്ള കാലഘട്ടത്തിലാണ് തിരുമേനിയുടെയും അച്ഛന്റെയും ഒക്കെ മനസ്സിൽ ഇങ്ങനെയൊരു ശുശ്രൂഷയെ പറ്റി രൂപം കൊടുത്തതും, അങ്ങനെയാണ് തുടക്കം കുറിച്ചതും. തീർച്ചയായിട്ടും അച്ഛന്റെ ഒക്കെ താല്പര്യത്തോട് തുടക്കം കുറിച്ചതുകൊണ്ടായിരിക്കാം ഇതിപ്പോഴും വലിയ കുഴപ്പമില്ല നടക്കുന്നത്. ഏതാണ്ട് 3-4 വർഷം അച്ഛന്റെ ചുമതല ഉണ്ടായതിനു ശേഷം എന്റെ ശിരസിൽ ഈ ശുശ്രൂഷ വരുന്നതിന് പിന്നിൽ അച്ഛന്റെ കറുത്ത കരങ്ങളുണ്ടെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. സ്നേഹത്തോട് ചെയ്തതാണോ ഉപദ്രവത്തോട് ചെയ്തതാണോന്ന് ഞാൻ വിചാരിക്കുന്നില്ല, സ്നേഹത്തോട് ചെയ്തതാണെന്ന് എന്റെ ബോധ്യം. ആദ്യം അച്ഛനത് എന്നെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് ഭാരമായിട്ടാണ് തോന്നിയത്, കാരണം എല്ലാ ബുധനാഴ്ചയും ഒരുങ്ങിയിരിക്കണം, ആരെങ്കിലും പ്രസംഗിച്ചില്ല പെട്ടെന്ന് പ്രസംഗിക്കണം. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് തന്നെ 100% അനുഗ്രഹമായിട്ട് തന്നെ ഞാനതിനെ കരുതുന്നു. തീർച്ചയായിട്ടും അറിയാതെ വന്ന അബദ്ധത്തിൽ വന്ന അനുഗ്രഹങ്ങൾ ഒന്നാണെങ്കിലും അബദ്ധത്തിലെ അനുഗ്രഹങ്ങൾ ഏറ്റവും നല്ലതായിട്ട് തന്നെ എന്റെ ഒരു സ്വയം വിലയിരുത്തലാണ്. എല്ലാവർക്കും അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ അച്ഛൻ എന്നിട്ട് അത് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് അതിനുശേഷം എനിക്കൊന്ന് അച്ഛനടക്കം ഒന്ന് 2 മീറ്റിംഗുകളിൽ പ്രസംഗത്തിനായിട്ടല്ലെങ്കിൽ തന്നെയും അതിന്റെ 10 വർഷത്തെ സെലിബ്രേഷനിലൊക്കെ അച്ഛൻ അത് ജോയിൻ ചെയ്തിരുന്നു. എപ്പോഴും അച്ഛന്റെ ഒരു നാമധേയം ഇതിനകത്ത് ഓർക്കപ്പെടും, കാരണം അച്ഛനത് തുടക്കം കുറിച്ചതായതുകൊണ്ട്. ഏതായാലും അച്ഛന് അമേരിക്കയിൽ നമ്മുടെ ഡാലസ് സെന്റ് പീറ്റേഴ്സ് പള്ളി, സെന്റ് പോൾ ആൻഡ് സെന്റ് പീറ്റേഴ്സ് പള്ളി പുതുതായിട്ട് തുടങ്ങി അതിന്റെ കൂതാശയ്ക്ക് പ്രത്യേകമായിട്ട് അച്ഛനെ ക്ഷണിച്ചിട്ട് അച്ഛൻ കടന്നു വന്നതാണ്. ആ പള്ളിയുടെയും തുടക്കക്കാരിലുള്ള ഒരാളായിരുന്നു പ്രിയപ്പെട്ട അച്ഛന്. അതിനോടനുബന്ധിച്ച് അച്ഛന് ഇവിടെയുണ്ട്. അച്ഛന്റെ സാന്നിധ്യം ഒരുപാട് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ച രണ്ടു പേരിൽ പ്രധാന വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് സന്തോഷമാണ്. അച്ഛന്റെ സാന്നിധ്യം എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ദൃഢപത്രാസനത്തില് ആണ്. അച്ഛന് വിവിധ മേഖലയിലെ സഭയുടെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഇങ്ങനെ എല്ലാ മേഖലയിലും അച്ഛനിങ്ങനെ ആതുര സേവന രംഗത്തൊക്കെ ഇന്ന് അച്ഛൻ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളത് അച്ഛന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയൊരു അടയാളമായിട്ട് അതിനെ കാണുന്നു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഗീതം ദൈവബാ സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. കരുണക്കടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഗീതരടികൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. 187-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിലെ നമ്പർ 187.
കരുണാകടലെ ഞാൻ നോക്കും ദേവാതാനയ എൻ പാപം പെരുകി പിഴകൾ വർത്തിച്ചയ്യോ കഴുകണമെന്നേ കോപായ ഗണമൻ പിതൃസ്നേഹത്താജിക്കുന്ന ആസിക്കരുതേ എന്നെ വൈരി തേറും നാരരിൽ ൻ പ്രീതന്മാരാ ദേവാചൊല്ലേ അനുതാപികളിൽ തൻവാതിൽ രാപകലിഞ്ഞോ തുറന്നിടും ഹല്ലേലൂയ നാഥാസ്തുത്യൻ നീ നോക്കണവൻ ദുരിതം ദാദ പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കിൽ വൈദ്യന്മാ പക്കൽ ഞാകോ അവരൗഷാദമെല്ലാം ചെയ്ത് ഒരു ഗുണവും എൻ വ്രണമോ കാഠിനം നൽവൈദ്യ നിന്നെയും നിൻ ഔഷധഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട വിൽസൺ അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേൾക്കാം അച്ഛാ, നന്നായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ.
അഭിമന്യ ഇവാനിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, വന്യവൈദിക ശ്രേഷ്ഠരെ, ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മനോജ്, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരുമേ, ഈ ടെലിഫോൺ പ്രയർ ഫെലോഷിപ്പിൽ വീണ്ടും സംബന്ധിക്കുമ്പോൾ അനൽപമായ സന്തോഷവും ദൈവ സ്തുതിയും എന്റെ മനസ്സിൽ ഉണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഇങ്ങനെയൊരു ശുശ്രൂഷ നമ്മുടെ ഭദ്രാസനത്തിൽ ആരംഭിച്ചത്. അഭിമന്യ യോസേബിയോസ് തിരുമേനിയും ബലഹീനനായ ഞാനും പ്രിയപ്പെട്ട മനോജ് മാത്യുവും ചേർന്നുള്ള ഒരു യുണൈറ്റഡ് എഫേർട്ടായിട്ടാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ അച്ഛന്മാരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ തമ്പാനച്ഛൻ ഉൾപ്പെടെ എല്ലാ അച്ഛന്മാരുടെയും നല്ല സപ്പോർട്ട് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ലഭിച്ചു. അഭിമന്യ യോസേബിയോസ് തിരുമേനി ദൂരെയായാലും ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുമായിരുന്നു. അതുപോലെ ഹൂസ്റ്റണിലുള്ള പ്രിയപ്പെട്ട ബേവിച്ചാനും, നമ്മുടെ സെന്റ് തോമസ് പള്ളിയിലെ ഇടവക്കാര്, ഹൂസ്റ്റണിലെ മറ്റിടവക്കാരെല്ലാരും കൂടെ ചേർന്നുള്ള ഗാന ശുശ്രൂഷ, ഇത് വളരെ അധികം നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് സഹായിച്ചു. ഞാൻ ഇവിടെ ഒന്ന് അറ്റ്ലാന്റയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഇടവോ ജനങ്ങൾ, അറ്റ്ലാന്റ സെന്റ് തോമസ് ഇടവകയിലെ നമ്മുടെ ജനങ്ങൾ ഒന്നുചേർന്ന് ഈ കൂട്ടായ്മ നടത്തുകയും അവിടെ ഒന്ന് ഗാന ശുശ്രൂഷ നടത്തിയതും നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരെ ഓർക്കുന്നതോടൊപ്പം തന്നെ അറ്റ്ലാന്റയിലുള്ള നമ്മുടെ ജനങ്ങളെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. അതിന് ഇവാനിയോസ് തിരുമേനി ഇതിനെ താല്പര്യത്തോടെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതിലുപരി നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ. എനിക്ക് നിശ്ചയമായിട്ടും അറിയാം ഈ ആഴ്ച തോറുമുള്ള ശുശ്രൂഷയ്ക്ക് മുമ്പിൽ വലിയ ഒരു അധ്വാനമുണ്ട്. ഒരു ഡെലിവറിയുടെ പെയിനാണ് വാസ്തവത്തിൽ ഒരു തിരുവചന ശുശ്രൂഷയ്ക്ക് പിൻപിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ടു ഡെലിവർ എ ടോക്ക് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ ഡെലിവറിയുടെ പെയിൻ എടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ഈ ശുശ്രൂഷ ഓരോ ആഴ്ചയിലും ക്രമീകരിക്കുന്നത്. പ്രിയപ്പെട്ട മനോജ് മാത്യുവും ഇതിന്റെ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മ ഇതിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ റബ്ബാച്ചനും അച്ഛന്മാരും എല്ലാവരും ഇതിനെ സഹായിക്കുന്നു എന്നുള്ളതും ഞാൻ വളരെ സന്തോഷത്തോടാണ് ഓർക്കുന്നത്. പ്രത്യേകിച്ച് രാജേഷത്തിന്റെ നേതൃത്വത്തിന് ഞാൻ എല്ലാ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി ഞാൻ എടുത്തിട്ടുള്ള വേദവാക്യം 34 സങ്കീർത്തനം 8 വാക്യമാണ്. 34 സങ്കീർത്തനം 8 വാക്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവം ഒരുവൻ നല്ലവനെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:18 വാക്യത്തിൽ ദൈവം ഒരുവൻ മാത്രം നല്ലവൻ എന്ന്. അതോടൊപ്പം തന്നെ യഹോവ ദൈവം നല്ലവനെന്ന് വീണ്ടും സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 106 സങ്കീർത്തനം 1 വാക്യം, 135 സങ്കീർത്തനം 3 വാക്യം, 136 സങ്കീർത്തനം 1 വാക്യം, ഇവിടങ്ങളിലെല്ലാം ദൈവം നല്ലവനെന്ന് നമ്മൾ എടുത്തെടുത്ത് വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു പിതാവ് നല്ലവനെന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക? ഏത് മക്കൾക്കാണ് തങ്ങളുടെ പിതാവ് നല്ലവൻ എന്ന് പറയുവാൻ സാധിക്കുന്നത്? മക്കളെ സ്നേഹിക്കുകയും മക്കളെ കരുതുകയും മക്കളെ സഹായിക്കുകയും മക്കളെ പോറ്റിപ്പുലർത്തുകയും ചെയ്യുന്ന ഒരു പിതാവിനെയാണ് മക്കൾ നല്ല പിതാവ് നല്ലവൻ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ പട്ടിണിയുടെയും വെന്മിട്ടങ്ങളുടെയും കഷ്ടതയുടെയും നടുവിൽ പലപ്പോഴും ഒരു മക്കൾക്ക് ഒരപ്പനെ നല്ലവനെന്ന് വിളിക്കാൻ സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഉള്ളവരേക്കാൾ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുന്നവരാണ് ഈ രാജ്യത്ത് താമസിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ. ജീവിതത്തിലെ ക്ലേശങ്ങളുടെ അവസ്ഥ മാറി അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചവരെന്ന നിലയിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ, ഈ രാജ്യത്തുള്ള ജനങ്ങൾ യഹോവ നല്ലവനെന്ന് കൂടുതൽ രുചിച്ചറിയുന്നവനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കുള്ള ചോദ്യം, അത് വീണ്ടും വണ്ണം ബോധ്യപ്പെടുവാൻ നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ടോ എന്നാണ്. ദൈവം എനിക്ക് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആഹാരത്തിന് വകയില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, മരുന്ന് മേടിക്കാൻ പൈസയില്ലാത്തവർ, മക്കളെ കെട്ടിച്ചയച്ചുവാൻ നിവൃത്തിയില്ലാത്തവർ, ഒരു കൂര് സ്വന്തമാക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, അനേകായിരങ്ങളായിരിക്കെ സമാധാനമുള്ള, സന്തോഷമുള്ള, സമൃദ്ധിയുള്ള ഒരു ജീവിതം ഈ രാജ്യത്ത് നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമ്പോൾ ഈ നല്ല ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഫിലിസ്ത്യ സൈന്യത്തെ ഇസ്രായേൽ ജനം തോൽപ്പിച്ചപ്പോൾ ശമുവേൽ ദൈവസന്നിധിയിൽ നന്ദിയോടെ പറഞ്ഞ വാചകമാണ് ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. Hitherto God has helped us. God has blessed us. ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും ഒരുപോലെ പറയണം, ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ജീവനുള്ള ദൈവം, ഞങ്ങൾക്ക് നല്ലവനായ ദൈവം, ആ ദൈവത്തിന്റെ നന്മയെ രുചിച്ചറിയാൻ തക്കവണ്ണം ഈ കാലത്ത് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവര്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും ഈ ദൈവം എനിക്ക് നല്ലവനെന്നും എനിക്ക് വലിയവ പ്രവർത്തിച്ചവനെന്നും എന്നെ കരുതിയവനെന്നും എന്നെ ദൗഢ്യമാക്കിയവനെന്നും എന്നെ വിടുവിച്ചവനെന്നും എന്നെ രക്ഷിച്ചവനെന്നും എന്നെ അനുഗ്രഹിച്ചവനെന്നും സാക്ഷ്യം പറയുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തോടുള്ള ഈ അനുഗത സാധാരണമായ സ്തുതിയും സ്തോത്രവും തന്നെയർപ്പണവും തന്നെയാണ് ഒരുവന്റെ ആത്മീയ വളർച്ചയുടെ പ്രധാന ഹേതുവെന്നും പിതാക്കന്മാർ വിശ്വസിക്കുന്നുണ്ട്. അനുഗത സാധാരണമായ ദൈവസ്തുതിയും ദൈവസ്തോത്രവും നന്ദിയർപ്പണവും ജീവിതത്തിൽ ഉയരുമ്പോൾ ആധ്യാത്മികമായി വളരുവാൻ ഉയരുവാൻ നമുക്ക് ഇടവരും എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക. ദൈവസ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ, സ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ്. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരം ആയിരമായി അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും നിരന്തരമായ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. ദൈവമേ നനക്ക് സ്തുതി, സൃഷ്ടാവേ നനക്ക് സ്തുതി, ആദികളായ അവിടുത്തെ അടിയാരോട് കരുണ ചെയ്യുന്ന കർത്താവേ നനക്ക് സ്തുതി. സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ത്തിയും അങ്ങേക്കും അങ്ങയുടെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ നിരന്തരം സമർപ്പിക്കുന്നുവെന്ന് പിതാക്കന്മാർ ആരാധനയിൽ പറയുന്നത് ഈ സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള നാം ഏവരും തന്നെ ദൈവത്തിന്റെ കരുണയാൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ ഇവിടെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ നന്മ രുചിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ നന്മ ഞാൻ രുചിച്ചറിഞ്ഞു എന്ന് സാക്ഷിച്ചുകൊണ്ട് ആ പുണ്യതമ്പുരാനായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഏവർക്കും സാധിക്കും. ഇവിടെ പറയുന്നു യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് അവനെ കരണം സാധിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ ശരണം പ്രാപിക്കുമ്പോഴാണ് ദൈവം നല്ലവനെന്ന് രചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മീയമായി തീരുന്നത്, ദൈവാശ്രയമുള്ളതായി തീരുന്നത്. ഇന്ന് പലപ്പോഴും ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഏത് രാജ്യത്തായാലും പഞ്ഞവും പനവട്ടവും ബുദ്ധിമുട്ടും ദുരേഷങ്ങളും മാറി അല്പം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ ചെയ്തു വരുമ്പോൾ ദൈവത്തെ മറക്കുന്ന, ആർദ്ധന മറക്കുന്ന, പള്ളിയെ മറക്കുന്ന, മട്ടക്കാരനെ മറക്കുന്ന, സഭയെ മറക്കുന്ന, സ്വയം ഉപവാസവും മറക്കുന്ന അനുഭവം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. നമ്മുടെ രാജ്യത്ത് എത്ര കുടുംബങ്ങളിൽ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രാർത്ഥന ഉയരുന്നുണ്ട്. ദൈവമയ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കുടുംബങ്ങളിൽ പ്രാർത്ഥനയും ദൈവസ്തുതിയും ഉയരുന്നുണ്ട്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നാം എല്ലാം മാറ്റിവെക്കുമ്പോൾ, എല്ലാറ്റിനും നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ മാറ്റിവെക്കുന്ന കാര്യം പ്രാർത്ഥനയും ആരാധനയുമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിച്ചതിന് ശേഷവും ദൈവത്തിന്റെ നന്മ അനുഭവിച്ചതിന് ശേഷവും ദൈവകൃപയിൽ വളരുന്നതിന് ശേഷവും അത് എത്രമാർക്ക് ദൈവത്തെ പുറകെ പിടിച്ചുകൊണ്ട് അവനിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായി സാധിക്കും. ഞാൻ പറയും, അകനാന്യ സ്ത്രീയെ പോലെ ദൈവത്തിൽ ശരണം വയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലാണല്ലോ നമുക്കെല്ലാം പരിചയമുള്ള കനാന്യ സ്ത്രീയുടെ അനുഭവം നമ്മൾ വായിക്കുന്നത്. അവളുടെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായിരുന്നു. ആ ഭൂതോപദ്രവത്തിൽ നിന്ന് സൗഖ്യം നേടുവാനായി അവൾ കർത്താവിന്റെ അടുക്കൽ വന്നു. പക്ഷേ നിരാശപ്പെടുത്തുന്ന അനുഭവമാണ് അവൾക്ക് കർത്താവിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത്. കർത്താവിനെ സഹായിക്കണമേ, എന്റെ മകൾ ഭൂതോപദ്രവത്താൽ കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ
ഉണ്ടാതിരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും അവൾ അപേക്ഷിക്കുമ്പോൾ, നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽക്കാരെ അന്വേഷിച്ചാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് വീണ്ടും പറയുന്നു. കർത്താവ് അവളെ പറഞ്ഞു വിടണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുമ്പോൾ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിക്കയില്ലെന്ന് അവളെ കേക്ക് പറയുന്നു. അവൾ മറുപടിയായി പറഞ്ഞു, ഗുരുവേ, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നുന്നുണ്ടല്ലോ. സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്, നീ പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ, നീ അപേക്ഷിച്ചതുപോലെ നിനക്ക് ലഭിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും അപേക്ഷയും നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു, ഉടുങ്ങനവേ മറുപടി ലഭിച്ചുവെന്ന് വരില്ല, ഉടുങ്ങനവേ കാര്യങ്ങൾ സാധിച്ചുവെന്ന് വരില്ല. നാം ക്ഷമയോടെ കാത്തിരിക്കണം, വിശ്വാസത്തോടെ കാത്തിരിക്കണം. ദൈവം നമുക്ക് മറുപടി തരാതിരിക്കുമ്പോഴും, നമ്മെ വിഷമിപ്പിക്കുന്ന മറുപടി ദൈവം പറയുമ്പോഴും, പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുമ്പോഴും, ദൈവത്തെ മുറുകെ പിടിക്കുമ്പോഴാണ്, ആ കനാന്യ സ്ത്രീയെ പോലെ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് പ്രയാസങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും രോഗങ്ങളുടെ നടുവിലും വിഷമതകളുടെ നടുവിലും നമുക്ക് ദൈവികമായ സമാധാനം ലഭിക്കുകയുള്ളൂ. ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസം, ദൈവാശ്രയം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ജീവിതാനുഭവം. പ്രിയപ്പെട്ടവര്, നല്ലതായി കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ വിളിക്കാനും ഒക്കെ നമ്മൾ മനസ്സ് വെച്ചേക്കാം. പക്ഷെ അല്പം കഷ്ടതയും പ്രയാസവും രോഗമൊക്കെ വരുമ്പോ, ഞാൻ പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് വന്നല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും പിന്നോറുക്കുന്നവരും അവിശ്വാസികളാകുന്നവരും പള്ളിയിൽ തൂക്കി നിർത്തുന്നവരും ഒക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നു? ദൈവം നമ്മെ ഉപേക്ഷിച്ചു, ഉപേക്ഷിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും അവനെ മുറുകെ പിടിക്കാൻ ഉള്ള ഒരു മനോഭാവം. നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും, രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ നാസി പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയ ഹോളണ്ടുകാരത്തി പെൺകുട്ടിയാണ് ലോത്ത. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ നാസി പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയ ഹോളണ്ടുകാരത്തി പെൺകുട്ടിയായിരുന്നു ലോത്ത. ആ ലോത്തയെ 19 വയസ്സുള്ള സമയത്ത് പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു തടവറയിൽ പാർപ്പിച്ചു. അവളോട് പറഞ്ഞു, നാളെ കഴിഞ്ഞ് ഞങ്ങൾ നിന്നെ വധിക്കും. അവളെ മൂന്നാം ദിവസം വധിക്കുമെന്ന് അവളെ അറിയിച്ചതിന് ശേഷം രണ്ടാം ദിവസം ഈ പെൺകുട്ടിയെ കാണാൻ ഒരു പട്ടാളക്കാരൻ അവളുടെ തടവറയിൽ ചെന്നു. അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനാ ചെന്നത്. നാളെ കൊല്ലപ്പെടാൻ പോകുന്ന ലോത്ത എങ്ങനെ ഇരിക്കുന്നു? അവൾ കരയുകയാണോ? മാറിത്തടിച്ച് നിലവിളിക്കുകയാണോ? അതുപോലെ ദൈവത്തെ ശപിക്കുകയാണോ? അതോ പുഞ്ചിരിക്കുകയാണോ? അവൾ എന്ത് ചെയ്യുന്നു എന്നറിയുവാൻ ഒരു പട്ടാളക്കാരൻ രണ്ടാം ദിവസം ഈ ലോത്തയുടെ തടവറയിൽ ചെന്നു. പക്ഷേ 19 വയസ്സുള്ള ലോത്ത എന്ന പെൺകുട്ടി വളരെ പ്രത്യാശയോടും ധൈര്യത്തോടും സമാധാനത്തോടും ഈ പട്ടാളക്കാരനോട് സംസാരിക്കാൻ തുടങ്ങി. അയാൾക്ക് വലിയ അതിശയമായി. അയാൾ ചോദിച്ചു, നാളെ കഴിഞ്ഞ് നീ വധിക്കപ്പെടാൻ പോവുകയാണ്, എന്നിട്ടും പെൺകുട്ടി നീ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പുഞ്ചിരിയോടെ എന്നോട് സംസാരിക്കുന്നത്? യു ആർ ഗോയിങ് ടു ബി കിൽഡ് ഡേ ആഫ്റ്റർ ടുമോറോ. അറ്റ് ദ സെയിം ടൈം യു ആർ ടോക്കിംഗ് ടു മീ വിത്ത് എ സ്മൈലിംഗ് ഫേസ്. വട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് കാംനെസ്? What is the reason behind your peace? എന്താണ് നിന്റെ ഈ സമാധാനത്തിന്റെ പിമ്പിലുള്ള കാരണം? നാളെ കഴിഞ്ഞ് കൊല്ലപ്പെടാൻ പോകുന്ന നീ എന്തുകൊണ്ട് എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു? ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ലോത്ത എന്ന 19-കാരത്തി പെൺകുട്ടി ഈ പട്ടാളക്കാരന് വാഗൊണ്ട് മറുപടി പറഞ്ഞില്ലേ? ആ തലവറയിൽ കിടന്ന ഒരു കളറുള്ള കല്ല് എടുത്തിട്ട് അടുത്തുള്ള ഭിത്തിയിൽ അവളുടെ സമാധാനത്തിന്റെ കാരണം അവൾ ഇങ്ങനെ എഴുതി വെച്ചു. ഐ ബിലീവ് ഇൻ ദ സൺ ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ഷൈനിങ്. I believe in love, even when I feel it not. I believe in God, even when He is silent. I believe in the sun, even when it is not shining. I believe in love, even when I feel it not. I believe in God, even when He is silent. ഈ തടവറയിൽ സൂര്യഗ്രഹണങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും സൂര്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തടവറയിൽ എനിക്ക് സ്നേഹം അനുഭവവേദ്യമല്ലെങ്കിലും സ്നേഹത്തിൽ സ്നേഹമുള്ളവരിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹേ മനുഷ്യ, നീ വിചാരിക്കും എന്റെ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കാത്ത ദൈവമാണെന്ന്. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത ദൈവമാണ് എന്റെ ദൈവമെന്ന് നീ വിചാരിച്ചേക്കും. പക്ഷേ I believe in such a God, even when He is silent to my needs and prayers. എന്റെ ആവശ്യങ്ങളോടും പ്രാർത്ഥനയോടും എന്റെ ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാണ് ഞാൻ. അതാണ് എന്റെ സമാധാനത്തിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, ഈ ലോത്ത എന്ന പെൺകുട്ടിയെപ്പോലെ, ഈ കനാന്യ സ്ത്രീയെപ്പോലെ, പ്രയാസങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും രോഗങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിച്ചാൽ കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ വാചകം നമുക്കും കേൾക്കുവാൻ സാധിക്കും. അല്ലയോ സ്ത്രീയെ, വിശ്വാസം വലിയത്, നീ പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. അല്ലയോ സഹോദര, നിന്റെ വിശ്വാസം വലിയത്, നീ പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നല്ലവനെന്ന് വിധിച്ചറിയണം എങ്കിൽ അവനിൽ പൂർണമായി നമ്മൾ ശരണം വെക്കണം. കർത്താവിനെ പൂർണമായി ആശ്രയിക്കണം. കർത്താവിൽ പൂർണമായി നാം വിശ്വസിക്കണം. 20-ാം സങ്കീർത്തനം 7-ാം വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. 20-ാം സങ്കീർത്തനം 7-ാം വാക്യം ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കും. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ദൈവത്തെ കീർത്തിക്കുമെന്നല്ല, ദൈവത്തിന് ആശ്രയിക്കുമെന്നാണ്. മലയാള പരിഭാഷയിൽ ദൈവമായ കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ കീർത്തിക്കുമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദൈവത്തെ ആശ്രയിക്കുമെന്നാണ് പറയുന്നത്. Some trust in chariots and some in horses, but we put our faith in the living God. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ കാലത്ത് മനുഷ്യർക്ക് വലുതായ രഥങ്ങളും കുതിരകളും ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് ചുറ്റും രഥങ്ങളും കുതിരകളും ഇല്ലെങ്കിലും ആ രഥങ്ങളുടെയും കുതിരകളുടെയും സ്ഥാനത്ത് ഇന്ന് നമുക്ക് മറ്റു പലതുമുണ്ട്. നമ്മുടെ നല്ല വീടുകളും നല്ല കാറുകളും നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും നല്ല ശമ്പളവും നല്ല ബാങ്ക് ബാലൻസും ഒക്കെ ഇന്ന് നമുക്ക് രഥങ്ങളും കുതിരകളുമാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ സാധിക്കണം, ഇന്നത്തെ എന്റെ രഥങ്ങളും കുതിരകളുമായ ഈ കാര്യങ്ങളിലാണോ, എന്റെ ജീവനുള്ള ദൈവത്തിലാണോ എന്റെ ആശ്രയം? ഇന്നെനിക്ക് സന്തോഷം പകരുന്ന ഈ രഥങ്ങളിലും കുതിരകളിലുമാണോ അതോ ജീവനുള്ള ദൈവത്തിലാണോ എന്റെ ആശ്രയം? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ സാധിക്കട്ടെ. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കും എന്ന് പറയുവാൻ എന്നെ കേൾക്കുന്ന നമുക്കെല്ലാവർക്കും യഹോവ നല്ലവനെ വിധിച്ചതിനെ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ആക്കിയാൽ ഇവണ്ണം ദൈവത്തെ നല്ലവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വഴി ദൈവത്തിലുള്ള വിശ്വാസം വഴി ദൈവകൃപയിൽ വളരുന്നത് വഴി ദൈവിക നന്മകൾ സ്വീകരിക്കുന്നത് വഴി ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അടുത്തുള്ള നമ്മുടെ കടപ്പാടെന്താണ്? ആ ദൈവം ചൊരിയുന്ന നന്മ മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നുള്ളതാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ ദൈവത്തിന്റെ നന്മയെ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ആർക്കാണ് തങ്ങളുടെ നന്മയെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നന്മ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? നമ്മളേവരും വായിച്ചിരിക്കേണ്ട ഒരു വാക്യമാണിത്. 2 കൊരിന്ത്യലേഖനം 3:5 അഞ്ചാം വാക്യത്തിന്റെ സമാപന ഭാഗം. ആ വാക്യത്തിന്റെ മുഴുവൻ സാഹചര്യവും വിവരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ആ 5-ാം വാക്യത്തിന്റെ ഏറ്റവും അവസാനം പറയുന്ന ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. 2 കൊരിന്ത്യ 3:5 അവസാന ഭാഗം. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. നമുക്കെന്തുകൊണ്ടാണ് ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഇടവന്നിട്ടും നമുക്കുള്ള നന്മ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കാതെ പോകുന്നത്? നമുക്കുള്ള പ്രാപ്തി നമ്മുടെ കഴിവ് കൊണ്ട് തന്നെയെന്ന് നാം പലപ്പോഴും ചിന്തിക്കും. നമുക്കുള്ള അനുഗ്രഹം നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രമെന്ന് നാം ചിന്തിക്കുന്നു. നമുക്ക് ലഭിച്ചതെല്ലാം നമ്മുടെ അധ്വാനത്താലാണെന്ന് നാം വിശ്വസിക്കുന്നു. പലപ്പോഴും നിഗളിക്കുന്നു, അഹങ്കരിക്കുന്നു. നമുക്കുള്ള അനുഗ്രഹം, നമുക്കുള്ള നന്മ, നമുക്കുള്ള പ്രാപ്തി ദൈവത്തിന്റെ ദാനം എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തിടത്തോളം കാലം, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് മറ്റുള്ളവരെ കരുതുവാൻ സാധിക്കില്ല. മറ്റുള്ളവരെ സ്നേഹിപ്പാനോ കരുതുവാനോ കരുണയോടുകൂടി അവരോട് സംസാരിക്കുവാനോ സാധിക്കില്ല. പൗലോസ്ലീഹായുടെ ബോധ്യമാണിത്. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ പലരും ഞങ്ങളെ പ്രകീർത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നതിനെ പറ്റിയൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ശുശ്രൂഷയുടെ മഹാത്മ്യം കൊണ്ട് ഞങ്ങളെ ആരും സ്തുതിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ഇതൊന്നും ഞങ്ങളുടേതല്ല, ഇതൊന്നും ഞങ്ങളുടെ അധ്വാനമല്ല, ഞങ്ങളുടെ ബുദ്ധി വൈഭവമല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. സഹോദര സഹോദരി, നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ ബാങ്ക് ബാലൻസ്, നിന്റെ ആരോഗ്യം, നിന്റെ ജോലി, നിന്റെ ശമ്പളം, നിന്റെ കുഞ്ഞുങ്ങൾ, നിനക്കുള്ളവരെല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? നിനക്കുള്ളവരെല്ലാം ദൈവം തന്നതാണെന്ന് വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുമോ? സാധിക്കും എങ്കിൽ ഇല്ലാത്തവനെ നീ സ്നേഹിക്കും, ഇല്ലാത്തവന് വേണ്ടി കരുതും. ഇല്ലാത്തവനെ സ്നേഹിക്കും, ഇല്ലാത്തവന് വേണ്ടി കരുതും. ഗലാത്യ ലേഖനം ആറാമധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമുക്കറിയുള്ള വാക്യമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നന്മ ചെയ്തിയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാൻ ഞാൻ പെട്ടെന്ന് നേരത്തെ ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന്റെ പഠിപ്പിക്കലാണ്, അപ്പോസ്തലന്റെ പഠിപ്പിക്കലാണ്. സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എപ്പോഴും നന്മ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്ക്. ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ കൃപയാലാണ് നോക്കുമ്പോൾ നമുക്കത് സാധിക്കും. പോലത്തെ പോസ്തോലൻ മറ്റൊരു ഭാഗത്തും പറയുന്നുണ്ടല്ലോ, ലഭിച്ചതല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല എന്ന്. തമ്പുരാനിൽ നിന്ന് ലഭിച്ചതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു വാക്യമാണ് നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്നൽ മൃഷ്ടാന ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പി. നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കു വേണ്ടി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾ പങ്കുകൊടുത്ത് അയക്കണം. എത്ര പുരോഹിതനും മറ്റും ജനങ്ങളെ പറഞ്ഞുവിട്ടതിനു ശേഷം അവനോട് പറയുന്ന വാചകമാണ്. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു, നിങ്ങൾക്കുള്ള മൃഷ്ടാന്ന ഭോജനം കഴിച്ചു, മധുര പാനീയം കുടിച്ചു, എന്നിട്ടെന്തു വേണം? തങ്ങൾക്കു വേണ്ടി വട്ടം കൂട്ടിയിട്ടില്ലാത്ത പലരും നിങ്ങളുടെ ഇടയിൽ കാണും. തങ്ങൾക്കു വേണ്ടി കരുതുവാൻ നിവൃത്തിയില്ലാത്തവർ, ഭോജനവും പാനീയവും അനുഭവിക്കുവാൻ കഴിവില്ലാത്തവർ നിങ്ങളുടെ ഇടയിൽ കാണും. നിങ്ങൾ എന്തു വേണം? നിങ്ങൾ കഴിക്കുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും ഒരു പങ്ക്, ഒരു പകർപ്പ് അവർക്ക് കൊടുത്തയക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധ ബാവാ തിരുമേനിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന പിതാക്കന്മാരും വൈദികരുമൊക്കെ ഈ രാജ്യത്തും മറ്റും ഒന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ സഹവിശ്വാസികൾ കഷ്ടപ്പെടുന്നു, അവരെ സഹായിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സഹവിശ്വാസികൾ കഷ്ടപ്പെടുന്നു, അവരെ സഹായിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട രാജേഷൻ പറഞ്ഞു, ദേവലോകത്തുള്ള ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാര്യം, അമേരിക്കയിൽ നിന്ന് 2015 ഞാൻ നാട്ടിൽ പോകുന്നത്. അന്ന് മുതൽ ദേവലോകത്തുള്ള ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം സ്ഥിതിയൻ ബാവ ആരംഭിച്ചതാണ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി. ഇപ്പോഴത്തെ ബാവാതിരുമേനി ആരംഭിച്ചതാണ് സഹോദരൻ പദ്ധതി. ഇത് രണ്ടും ദേവലോകത്ത് ഒരുപോലെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇല്ലാത്തവരെയും വല്ലാത്തവരെയും കൊള്ളാത്തവരെയും സഹായിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവർ, വസ്ത്രത്തിന് നിവൃത്തിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്വന്തം വസ്തുവില്ലാത്തവർ, മരുന്നില്ലാത്തവർ, ഇവരാണ് ഓരോ ദിവസവും നമ്മുടെ ഈ രണ്ട് ഓഫീസിലും വരുന്നത്. പരിശുദ്ധ പോലെ സ്ഥിതി ഞങ്ങളോട് പറയുമായിരുന്നു, ഈ സഭാകേന്ദ്രത്തിൽ ആരും സഹായത്തിന് വന്നാലും അവരെ വെറും കയ്യോടെ ഇടരുത്. ആരൊരു സഹായത്തിന് വന്നാലും വെറും കയ്യോടെ വിടരുത്. ഇപ്പോഴത്തെ ഇന്നുവരെയും പരിശുദ്ധ പൗലോസ്തുതി അമ്മാവ ആ പറഞ്ഞ കാര്യം പാലിക്കാൻ
ശ്രമിക്കുന്നുണ്ട്.
120 കുടുംബങ്ങൾക്കാണ് ഓരോ മാസവും ആഹാരത്തിന്റെ കിറ്റ് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു മാസത്തെ ആഹാരത്തിന്റെ കിറ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതിൽ 10 കുടുംബങ്ങൾക്കുള്ള ആഹാര കിറ്റ് എന്റെ കാറിൽ തന്നെയാണ് ഞാൻ ഓരോ മാസവും പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടു കൊടുക്കുന്നത്. ഞാൻ അവിടെ ഇല്ലാത്തപ്പോ എന്റെ കുഞ്ഞുങ്ങള് കാറും കൊണ്ടുപോയി അത് വിതരണം ചെയ്യും. എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പ് നടത്തും. എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുണ്ട്. അവസാനത്തെ വ്യാഴാഴ്ച അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. ജീവനക്കാരി രോഗികൾക്ക് ഒരു മാസത്തെ മരുന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. 100 അപേക്ഷകളാണ് അവിടെ വന്നിട്ടുള്ളത്. 100 അപേക്ഷ. അച്ഛാ, ഒരു വീടിനെ സഹായിക്കാമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സെന്റ് തോമസ് പള്ളിയിൽ പ്രസംഗത്തിൽ ഇന്ന് പറഞ്ഞു, 5000 കുടുംബങ്ങളുണ്ടെന്നും ഓർത്തഡോക്സ് കുടുംബങ്ങൾ സ്വന്തം കൂരയില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ എന്ന് പാടുന്നവർ, തലചായ്പാൻ മനുഷ്യപുത്രനിടമില്ല എന്ന് പാടുന്നവർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ടവര്, വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുവാനുള്ള വസ്തുവാണ്. ഞാൻ സെന്റ് തോമസ് പള്ളിയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളത്തിൽ എവിടെങ്കിലും കുറച്ച് വസ്തു ഫ്രീയായിട്ട് തരാൻ സാധിക്കുമെങ്കിൽ തരണം. മാവാടെ പേരിലാണ് തരേണ്ടത്. വീട് വെച്ചാൽ കുറെ പേരൊക്കെ പൈസ തരുന്നുണ്ട്. 100 അപേക്ഷ തന്നപ്പോൾ അമേരിക്കയിൽ ഞാനിരുന്ന പള്ളികളിലെ പലരെയും ഞാൻ കോണ്ടാക്ട് ചെയ്തു. നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാനിരുന്ന സാൻഫ്രാൻസിസ്കോ ഇടവകയിലെ മാത്യു ജോയി അംഗൾ $53,000 കഴിഞ്ഞ വർഷം വീടിന് വേണ്ടി സഭാ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നത്. $53,000, $44,00,000 അയച്ചു തന്നത്. ആ വീടിന്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. കാരണം FTRA വഴി പൈസ അയക്കുന്നത് കൊണ്ട് നമുക്ക് ആ പൈസ കോട്ടയത്ത് വരാൻ താമസിക്കും. ആ വീട് പണി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വന്നത് ഞാൻ പിരിവിന് വേണ്ടി ഒന്നുമല്ല ഈ പറയുന്നതൊന്നും. ഞാൻ ഈ പ്രസംഗത്തെ കൂട്ടത്തിൽ ഇത് പറയുന്നുവെന്ന് മാത്രം. യഹോവ നല്ലവനെന്ന് രചിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, യഹോവ നല്ലവനെന്ന് രചിച്ചറിഞ്ഞവരുടെ കടമയും കടപ്പാടുമാണ്. യഹോവ ചുരിഞ്ഞ നന്മ, ദൈവം ചുരിഞ്ഞ അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത്. നിങ്ങൾ മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ, പങ്കുകൊടുത്തയപ്പീൻ. പ്രിയപ്പെട്ടവരെ, പങ്കു കൊടുത്തയക്കണം. അമേരിക്കയിലോ ഇന്ത്യയിലോ നമ്മൾ അറിയുന്ന കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഒന്നുമില്ലാത്തവരുണ്ടെങ്കിൽ, ഒന്നുമല്ലാത്തവരുണ്ടെങ്കിൽ, അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ, അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കുവാൻ, സ്വാർത്ഥത വെടിയുവാൻ നമുക്കും ഇടവരണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. യഹോവ നല്ലവനെ മരിച്ചറിയുന്നവർ, യഹോവ ചൊരിഞ്ഞ നന്മ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കിടപ്പെട്ടവരാണ്. മാത്രമല്ല, ആ ദൈവം തിരിയുന്ന ആശ്വാസവും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകരുവാനും നാം കടപ്പെട്ടവരാണ്. ഒറ്റവാക്കിനോട് ഞാൻ പറയുന്നു, 2 കൊരിന്ത്യ ലേഖനം 1 4-6 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യ 1 4-6 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർക്ക് കഷ്ടതയുടെ നടുവിലും ദൈവം ആശ്വാസം അരുളും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവാശ്രയം വഴി, പ്രാർത്ഥന വഴി, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആശ്വാസം നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും കടപ്പാടാണ് ആ ആശ്വാസം, ആ പ്രത്യാശ, ആ ധൈര്യം, ആ സമാധാനം അതില്ലാത്തവർക്ക് പങ്കുവെക്കുക എന്നുള്ളത്. ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും ദൈവം ഞങ്ങളെ സഹായിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. എന്തിന്? കഷ്ടത്തിലിരിക്കുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുവാനായി. ദൈവത്തിന്റെ ജനമേ, ദൈവകൃപയിൽ ആശ്രയിച്ചത് വഴി ദൈവത്തിന്റെ ആശ്വാസവും സമാധാനവും പ്രത്യാശയും അനുഗ്രഹവും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെ, ആ സമാധാനത്തെ, ആ ആശ്വാസത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോ നമ്മുടെ നിത്യ ജീവിതം അർത്ഥവത്തായി തീരും, മീനിങ്ഫുൾ ആയി തീരും. ദൈവത്തിന്റെ കൃപ അതിനെ ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന അഭിമുഖ ഇവാനി തിരുമേനിയോടും ബഹുമാനപ്പെട്ട രാജേഷച്ചനോടും പ്രിയപ്പെട്ട മനോജനോടും നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറയേണ്ട ഒരു പേരായിരുന്നു നമ്മുടെ വിശ്വത്തിലെ ജോളി. 2010 ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലം മുതൽ ബൈബിള് വായിക്കുന്ന അനേകരുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ള ആള് പ്രിയപ്പെട്ട ജോളി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഇന്നും ജോളിയുടെ വായന കേൾക്കുവാൻ ഇടവന്നു. ദൈവം സഹായിക്കട്ടെ. എന്നെ ശ്രവിച്ച എല്ലാവരോടും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ബലഹീനനായ എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ആർദ്രയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അഭിമന്യ തിരുമേനി, വന്ദ്യ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, വന്ദ്യനായ കെ വൈ വിൽസൺ അച്ഛന്റെ അനുഗ്രഹീതവും അർത്ഥസമ്പുഷ്ടവും ഒരു ക്രൈസ്തവന് അവന്റെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ആകേണ്ട ചില വസ്തുതകളെ വളരെ ഭംഗിയായി, പ്രത്യേകിച്ച് തന്റെ സ്വന്തം അനുഭവ ജീവിതത്തിലൂടെയും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന മേഖലകളിലൂടെയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. 34 സങ്കീർത്തനം അതിന്റെ 8 വാക്യം. Psalms which narrates the faith of a person. ഒരു മനുഷ്യന്റെ വിശ്വാസം എപ്രകാരമായിരിക്കണമെന്ന് ദാവീദ് സ്വന്തം ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് പിതാക്കന്മാർ ഈ സങ്കീർത്തനത്തെ എപ്പോഴും വിവരിക്കാറുള്ളത്. ഈ ദാവീദിന് ഈ വിഷയം പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെന്ന് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു. He really experienced what is God or who is God. ദൈവം ആരാണെന്ന് കൃത്യമായിട്ട് തന്റെ ജീവിതത്തിലൂടെ ലഭിക്കപ്പെട്ട അറിവിന്റെ വെളിച്ചത്തിലാണ് മറ്റുള്ളവരോട് അദ്ദേഹം ഭംഗിയായി പറയുന്നു, രുചിച്ചറിയുക. 2 ഭാഗത്തിൽ അച്ഛൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഈ രുചിച്ചറിയുക എന്ന് പറയുന്നത് കേവലം ഒരു വാക്കിലൂടെയുള്ള ഒരു പഠനത്തെക്കാൾ ഉപരി അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കപ്പെടണം. ദൈവത്തെ അറിഞ്ഞവൻ കൃത്യമായും ആ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ തന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളെ ഉപയോഗിക്കാൻ പറ്റുമോ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതിന് വേദപുസ്തക പരിജ്ഞാനത്തിലും സഭയുടെ അടിസ്ഥാനത്തിലും വിവിധ പദ്ധതികളുടെ രൂപത്തിലുമൊക്കെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളെയൊക്കെ അച്ഛൻ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിവർത്തിച്ചു. നമുക്ക് ഒരു സ്വയ പരിശോധനയ്ക്കായിട്ട് നമ്മളെ തന്നെ വിചിന്തനത്തിന് ഏർപ്പെടുത്തുക. ഇത്രയും നാൾ അറിഞ്ഞതായ എന്റെ ദൈവത്തെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുവാൻ തയ്യാറെടുത്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ എനിക്ക് ലഭിച്ച അവസരങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കുമെന്ന് ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ ഈ വേദപുസ്തക വാക്യം അല്പം കൂടി പഠിക്കുവാനുള്ളൊരു അവസരം കിട്ടും. കൃത്യമായിട്ട് ഇതിന്റെ പ്രാരംഭഘട്ടത്തിലും അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലുമൊക്കെ ഈ പ്രയർ ഗ്രൂപ്പിനെ നയിച്ചതായ ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം ഏറെ സന്തോഷകരമായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ
കേട്ടതായ കാര്യങ്ങളെ നിശ്ചയമായും നല്ല പ്രസംഗം എന്നുള്ളതിനേക്കാൾ ഉപരി അതെന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധ്യമാകും. ഈ ചിന്തകൾ കൊണ്ട് ഇന്ന് ഇന്ന് സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഈ പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കണം. കിടക്കുന്നതിന് മുമ്പ് ഒരു ഉത്തരം കണ്ടുപിടിക്കണം. ചിലത് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് കാണും, പക്ഷെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും കൂടുതൽ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ വിനയപൂർവ്വം പൂർത്തീകരിക്കുകയാണ്.
താങ്ക് യു അച്ഛൻ, വളരെ നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനകളുടെ സമയമാണ്. പ്രത്യേകമായിട്ടുള്ള പേരുകൾ വായിക്കുന്നത്: മറിയാമ്മ എബ്രഹാം, ജോൺ മാത്യു, തുജ രാജൻ ആൻഡ് ഫാമിലി, കോശി, നൈനു, അലിസ് ജോസഫ്, റൈച്ചൽ സ്കറിയ, സൂസൻ തോമസ്, ശോശാമ്മ വർഗീസ്, ജോർജ് കോശി, കൈങ്ങോളി അച്ഛൻ, താറാമ്മ, മോളി, തേറ, മിഷേൽ, സജീവ്, രോഹാൻ, ജോയൽ, ജോയൽ ജോജി മാത്യു, ഫാൻസി, ജിമ്മി, ലളിത, ലോറൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിന്നെ അവരുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇപ്പോഴ നിറബാജന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, പുതിയ ദിവസത്തിനായി ഞങ്ങൾ ആസ്വദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചു. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ തലകൾ വണങ്ങി അങ്ങയുടെ അഭിഷേകത്തിൻ മുഖാന്തരം വചനങ്ങൾ കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് സ്തുതി കരയേറ്റുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെയും നീ അറിയുന്നു. ഞങ്ങളെ കൈപിടിച്ച് ഓരോ ദിവസം നീ വഴി നടത്തുന്നു. ദൈവമേ, അങ്ങയുടെ അളവറ്റ കൃപയും അനുഗ്രഹവും ആ സ്നേഹവും ഞങ്ങള് മറന്നുപോകാതെ എന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളായ ഓർക്കുന്ന എല്ലാവരെയും അവിടെ നീ സൗഖ്യം പ്രദാനം ചെയ്യണമേ. അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, അവർ കഴിക്കുന്ന മാർഗങ്ങളെല്ലാം പ്രവർത്തിക്കണമേ. വേദനകളൊക്കെ സഹിക്കുവാനുള്ള ശക്തി അവിടെ നീ പകർന്നു കൊടുക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെയൊക്കെയും കൂടുതൽ ശക്തിയോടും ആത്മാർത്ഥതയോടും സമാധാനത്തോടും സ്നേഹത്തോടും ശുശ്രൂഷിക്കുവാൻ അവരെ നീ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിൽ മറ്റുള്ളവർ പങ്കാളികളാകുവാൻ സന്നദ്ധരാക്കണമേ. വിശാലമായ ഹൃദയം മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ദൈവമായ കർത്താവേ, അനേകർക്ക് നന്മകൾ ചെറിഞ്ഞു കൊടുക്കുന്ന അങ്ങയുടെ മക്കളായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പൈതങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കാനുള്ള എല്ലാ കഴിവും ബുദ്ധിയും ശക്തിയും അവിടെ നീ പ്രദാനം ചെയ്യണമേ. നല്ല കൂട്ടുകാരെ അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ആത്മീയമായി വളരുവാനും ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവിടെ നീ പകർന്നു കൊടുക്കണമേ. വിവാഹ ജീവിതം നയിക്കുന്ന ദമ്പതിമാരെല്ലാവരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പരസ്പരം ബലപ്പെടുത്തുവാനും പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അവരെ നീ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ വെളിച്ചമായി ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ദേശത്തിൽ ഞങ്ങൾ പാർക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഈ ദേശനിവാസികൾക്കും ശുശ്രൂഷിക്കുവാൻ സഹായിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രയാസപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അങ്ങയുടെ സമാധാനം ലോകത്തിൽ വാഴുമാറാകണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയും സഭയിലെ എല്ലാ പിതാക്കന്മാരെയും എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഓരോ ദിവസവും ഈ ലോകത്തിന് വേണ്ടി, ക്രൈസ്തവ ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും സഹായിക്കണമേ. എല്ലാ പ്രസ്ഥാനങ്ങളെയും അതിനെ നേതൃത്വം നയിക്കുന്ന, അതിനുവേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുന്ന, ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെയും അഭിനയ തിരുവേനിയെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും ഞങ്ങളുടെ എല്ലാ പിഞ്ചുപൈതങ്ങളെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ദൂരെ പാർക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദര കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ചിരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസം രൂപാന്തരപ്പെടുവാനും എന്നെപ്പോലെ ഈ ലോകത്തിൽ പ്രകാശം പകർന്നു കൊടുക്കുവാനും സ്നേഹം പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ മുഖാന്തരമാക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഞങ്ങളുടെ പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ആമേൻ.
ആശീർവാദം.
ബഹുമാനപ്പെട്ട വിൽസനച്ചനോട് പ്രത്യേക സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ജീവിതയാത്രയിൽ പ്രധാനമായിട്ടും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയൂ എന്നുള്ള നല്ല സന്ദേശം നമുക്ക് നൽകി അച്ഛനോട്, നമ്മുടെ ഡയസിസിന്റെ പേരിലുള്ള ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെയും പേരിൽ, എല്ലാ വൈദികരുടെയും എല്ലാ വിശ്വാസികളുടെയും പേരിലുള്ള സന്തോഷവും നന്ദി അറിയിക്കുന്നു. അച്ഛന്റെ നല്ല ചിന്തകൾക്ക് ഹൃദയപൂർവ്വം നന്ദി. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ ഓർക്കുന്നു. പങ്കാളികളാവുന്ന എല്ലാവരെയും ഓർക്കുന്നു. ആശീർവാദത്തിനായിട്ട് നമുക്ക് തലകളെ വണക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവെ, ഞങ്ങളെല്ലാവരുടെ കൂടെയും പ്രത്യേകം ഞങ്ങളുടെ ഈ കൂടി വരവിനോടുകൂടിയും ഞങ്ങളുടെ ഭദ്രാസനത്തിനോടും അതിൽ എല്ലാ വൈദികരോടും എല്ലാ ജനങ്ങളോടും അല്പമാധികമായി സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇത് ഞങ്ങൾക്ക് ദിവ്യവാദവും നൽകിയ ബഹുമാനപ്പെട്ട വിൽസനച്ചനോട് അച്ഛന്റെ കുടുംബത്തോട് അച്ഛന്റെ ശുശ്രൂഷകളോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ സജീവമായ ആത്മീയ നേതൃത്വം നൽകുന്ന അഭിയുന്ന ഭദ്രാസന മെത്രാപ്പോലിത്തയോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ചിന്തോദ്ദീപകമായി നമുക്കൊരു വാക്യം പറഞ്ഞ് നമ്മൾ അനുഗ്രഹിച്ച, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ കുറെ കൂടെ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കൊരു വാക്കുകളിൽ കൂടി ജീവിതാനുഭവങ്ങളിൽ ഉത്തേജനം തന്ന പ്രിയപ്പെട്ട വിൽസനച്ചനോട്, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ തുടക്കക്കാരിലായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രയറിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന എല്ലാവരോടും റിസച്ചൻ, അതുപോലെ മാനശൻ, ഐസക് ബോറാച്ചൻ, റമ്പാച്ചൻ, റമ്പാനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പള്ളിയിലുള്ള സ്നേഹിതരിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജോളിയാന്റി, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലപ്പെട്ട മനോജ്, അല്പമായ അധികമായോ സഹായിക്ക് സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ദൈവം തന്നെ എമ്പരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.